സക്കറിയ പ്രവചനമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇതിനോടകം താങ്കൾക്ക് മനസ്സിലായല്ലോ ഈ പ്രവചനം അല്പം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാകുന്നു എന്ന്. പ്രധാന കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതലും അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഒരു ദിവസത്തെയും പഠനം നഷ്ടപ്പെടുത്താതെ പഠിച്ചെങ്കിൽ മാത്രമേ ശരിക്കും മനസ്സിലാകൂ. ഞാൻ വിവരിക്കുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉള്ള പക്ഷം അതെനിക്ക് എഴുതണം. തീർച്ചയായും താങ്കളെ അക്കാര്യത്തിൽ സഹായിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. നാം ശരിക്കും മനസ്സിലാക്കിയാൽ സക്രിയാവിന്റെ പ്രവചനം മാധുര്യമേറിയതാകുന്നു എന്ന് നിങ്ങൾ പറയും. ശ്രദ്ധിച്ചാട്ടെ, സക്രിയാവും ഹഗായിയും ഒരേ സമയത്തായിരുന്നു പ്രവചിച്ചതെന്ന് നാം കണ്ടതാണ്. ഹഗായിയുടെ പ്രവചനം വളരെ ലളിതമായിരുന്നെന്ന് മാത്രമല്ല പ്രായോഗികം കൂടിയായിരുന്നു. 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ദേവാലയ പണിക്ക് യെരുശലേമിലേക്ക് വന്ന യഹൂദന്മാർ എതിർപ്പുകളെ നേരിട്ടപ്പോൾ മടുത്തുപോയി. ആയതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നാം കണ്ടത്. വളരെ കർക്കശമായി ഹഗ്ഗായി സംസാരിച്ചപ്പോൾ ജനം അനുസരിച്ചു. അവർ വീണ്ടും ദേവാലയ പണി ആരംഭിച്ചു. പിന്നെയും അവരുടെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന പലതും പൊങ്ങി വന്നു. പക്ഷേ ദൈവവചനം അവർക്ക് പ്രചോദനം നൽകി. ഈ സാഹചര്യത്തിൽ പ്രവചിച്ച സക്രിയാവും ജനങ്ങളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശുശ്രൂഷിച്ചത്. സക്രിയാവിലൂടെ ദൈവം വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാകുന്നു നടത്തിയത്. ഒറ്റ രാത്രിയിൽ 10 ദർശനങ്ങൾ നൽകി ദൈവം പ്രവാചകനെ കൊണ്ട് സംസാരിപ്പിക്കുന്നു. അതും മിക്കവാറും എല്ലാം അന്ത്യകാല സംഭവങ്ങളും വരുവാനുള്ള മഹത്വവും മറ്റുമാണ്. 10 ദർശനങ്ങളിൽ ആദ്യത്തേതാകുന്നു ഇന്നലെ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന പുരുഷൻ, തനിക്കുള്ളവരെ കാവൽ കാക്കുന്ന സ്നേഹവാനായ ദൈവം, വിവിധ നിറങ്ങളിലുള്ള കുതിരകളും അതിന്മേൽ കയറിയിരിക്കുന്നവരെയും കുറിച്ച് നാം ചിന്തിച്ചതാണ്. ഇനിയും ദൈവം സക്രിയാവോട് ഈ ദർശനത്തിന്റെ വിശദീകരണം പറഞ്ഞു കൊടുക്കുന്നതാണ് നാം കാണുവാൻ പോകുന്നത്. സക്രിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞതാണല്ലോ. ഇനിയും 9-ാം വാക്യം മുതൽ ശ്രദ്ധിച്ചാട്ടെ. സക്രിയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് എന്നോട് സംസാരിക്കുന്ന ദൂതൻ, ഇവർ ആരെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് എന്നോട് പറഞ്ഞു. യജമാനനെ, ഇവർ ആരാകുന്നു എന്ന് ചോദിച്ചതിന്, നമ്മുടെ ഈ സംശയം അത് തന്നെയല്ലേ? അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, ഇതെല്ലാം എന്താകുന്നു എന്ന് താൻ കാണിക്കാം എന്നത്രേ യഹോവ അരുളി ചെയ്യുന്നത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, എന്നാൽ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ഇവർ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ടതിന് യഹോവ അയച്ചിരിക്കുന്നവർ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. ഊടാടി സഞ്ചരിക്കുക എന്നതുകൊണ്ട് അവർ ഭൂമിയെ കാവൽ കാക്കുകയായിരുന്നു എന്നാണ് അർത്ഥം. 11-ാം വാക്യത്തിൽ അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ച് സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. സർവഭൂമിയും സ്വസ്ഥമായി വിശ്രമിച്ചിരിക്കുന്നത് കണ്ടു. ഇതിന്റെ അർത്ഥം ഈ പറഞ്ഞ സമയത്ത് ഭൂമിയിൽ സമാധാനം ഉണ്ടായിരുന്നു എന്നത്രേ. അത് കേട്ടിട്ട് നല്ലതായി തോന്നുന്നില്ലേ? കാരണം 5000 വർഷത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ വെറും 200 വർഷങ്ങൾ മാത്രമേ സമാധാനം ഉണ്ടായിട്ടുള്ളൂ. മനുഷ്യൻ ഭയങ്കരനാണ്, ഭീകരനാണ്, യുദ്ധത്തിനുള്ള മനോഭാവം മാത്രമാകുന്നു അവനിലുള്ളത്. അവന്റെ ഹൃദയത്തിൽ യുദ്ധമുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ ഒരു സമയം കേൾക്കാൻ തന്നെ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ എപ്രകാരത്തിലുള്ള സമാധാനമാണത്? അധികം നീണ്ടു നിൽക്കാത്ത സമാധാനമാകുന്നു അത്. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാറേ യഹോവയുടെ ദൂതൻ, സൈന്യങ്ങളുടെ യഹോവേ, ഈ 70 സംവത്സരം നീ ക്രോധിച്ചിരിക്കുന്ന യെരുശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് ചോദിച്ചു. ഈ 70 സംവത്സരം നീ ക്രൂദ്ധിച്ചിരിക്കുന്ന 70 സംവത്സരമായി യെരുശലേം ഇടിഞ്ഞും പൊളിഞ്ഞും തീ വെച്ച് വെന്തും കിടന്നു. പക്ഷേ ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന ശേഷിപ്പ് പുനർനിർമ്മാണം ആരംഭിച്ചു. അവരുടെ നിലവിളി എന്തെന്ന് ചോദിച്ചാൽ, ദൈവം ഞങ്ങളുടെ മേൽ യഥാർത്ഥ അനുഗ്രഹം ചൊരിയുവാൻ ഇനിയും എത്ര കാലമെടുക്കും? തങ്ങൾ ശാന്തരായിരിക്കുകയും യെരുശലേമിന്റെ ക്ഷമം പിടിച്ച സ്ഥിതി അവഗണിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളോട് തനിക്ക് അനിഷ്ടം തോന്നുന്നു എന്ന് ദൈവം വ്യക്തമാക്കുന്നു. യെരുശലേമിന്റെ കാര്യത്തിൽ ദൈവം തീഷ്ണതയുള്ളവനാകുന്നു. ലോകത്തിലെ സകല രാഷ്ട്രങ്ങളും യെരുശലേമിനോട് എതിർപ്പിലാണ്. ദൈവം കരുണയുമായി യെരുശലേമിലേക്ക് വന്നു. സകല രാജ്യങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ രാജ്യങ്ങളെല്ലാം അന്യോന്യം സമാധാനമായിരിക്കുകയാണ്. അത് അധികം നാൾ നീളും എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ കാര്യം പ്രായോഗികമാണ്. സമാധാന പ്രഭുവായ ക്രിസ്തു യെരുശലേമിൽ ഭരിക്കുവാൻ ആരംഭിക്കുന്നതുവരെ ലോകത്തിൽ ഒരു ശാശ്വത സമാധാനം സാധ്യമല്ല. അതേസമയം തന്നെ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്ന സമാധാനം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതിനാൽ ദൈവവുമായുള്ള സമാധാനമത്രേ. നാം ദൈവവുമായി ശരിയായ ബന്ധത്തിലാകുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ അയൽക്കാരുമായി സമാധാനത്തിലായിരിക്കാം. രാജ്യങ്ങൾ തമ്മിൽ പോലും സമാധാനമായിരിക്കും. ദൈവവുമായുള്ള ബന്ധം ശരിയാകാതെ മനുഷ്യൻ എത്ര സമാധാന സമ്മേളനങ്ങൾ നടത്തിയാലും എത്ര ഉച്ചകോടികൾ കൂടിയാലും യഥാർത്ഥ സമാധാനം സാധ്യമല്ല. ദൈവവുമായുള്ള ബന്ധം ശരിയാകാത്തതിനാലാണ് വ്യക്തികളിൽ സമാധാനമില്ലാത്തത്, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തത്. സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? വ്യക്തിപരമായി താങ്കളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനമുണ്ടോ? ഇല്ല എങ്കിൽ സമാധാന പ്രഭുവായ ക്രിസ്തുവുമായി ബന്ധപ്പെടൂ. അവൻ തരുന്ന സമാധാനം സകല ബുദ്ധിയും കവിയുന്ന സമാധാനമാണ്. ദൈവവുമായുള്ള ബന്ധം ശരിയാക്കൂ. ക്രിസ്തുവിനെ കൂടാതെ ലോകത്തിന് സമാധാനം സാധ്യമല്ല. ലോക സമാധാനത്തിന്റെ താക്കോൽ യെരുശലേമാകുന്നു. സക്രിയാവിന്റെ സമയത്ത് ലോകം യെരുശലേമിനെ അവഗണിച്ചിട്ട് സമാധാനം സമ്പാദിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. മേദ്യ പാർസ്യ സാമ്രാജ്യം ലോകശക്തിയായി ഉയർന്നിരുന്ന കാലയളവിലാണ് ഇത് സംഭവിച്ചത്. ബാബിലോന്യർ ശക്തി പ്രാപിച്ചപ്പോൾ അവർ മിസ്രയീമും അശൂരും കീഴ്പ്പെടുത്തി. അതിനുശേഷം മേദ്യ പാർസി സാമ്രാജ്യം ബാബിലോണിനെ തകർത്തു. മേദ്യ പാർസ്യ രാജ്യം സിന്ധു നദി മുതൽ മധ്യധരണി ആഴി വരെയും കാസ്പിയൻ കടൽ മുതൽ ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമി വരെയും വ്യാപിച്ചു കിടന്നിരുന്നു. അവരുടെ ആധിപത്യം അല്പകാലത്തേക്ക് ലോകത്തിൽ സമാധാനം സ്ഥാപിച്ചു. പക്ഷേ മഹാനായ അലക്സാണ്ടർ ആക്രമണം ആരംഭിച്ചപ്പോൾ ആ ദേശം വീണ്ടും അസ്വസ്ഥമായി. ശാശ്വത സമാധാനം അവിടെ ഉണ്ടാവില്ല. കാരണം സമാധാനത്തിന്റെ താക്കോൽ യെരുശലേം ആകുന്നു. 13 വാക്യത്തിൽ നാം കാണുന്നത്, അതിന് യഹോവ എന്നോട് സംസാരിക്കുന്ന ദൂതനോട് നല്ല വാക്കും ആശ്വാസകരമായ വാക്കും അരുളി ചെയ്തു. അവ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേ. അവ നല്ല വാക്കുകളായിരുന്നു, ആശ്വാസ വാക്കുകളായിരുന്നു. അപ്രസക്തമായ ഒരു ശേഷിപ്പിന് പ്രയോജനപ്രദമായ വാക്കുകൾ. ഈ സമയത്ത് ഹഗ്ഗായി ന്യായവിധിയുടെ ദൂത് ആ ജനത്തെ അറിയിക്കുകയായിരുന്നു. സക്രിയാവ് അങ്ങനെയല്ലായിരുന്നു. അവൻ ദൈവത്തിന്റെ ആശ്വാസ വചനങ്ങളാണ് നൽകിയത്. 14 വാക്യത്തിൽ നാം കാണുന്നു, എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട് പറഞ്ഞത്, നീ പ്രസംഗിച്ച് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരുശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു. ഞാൻ യെരുശലേമിനും സിയോനും വേണ്ടി മഹാതീഷ്ണതയോടെ എരിയുന്നു എന്ന് മനുഷ്യന്റെ തീഷ്ണത അല്ലെങ്കിൽ അസൂയ പോലെ അല്ല, ദൈവത്തിന്റെ തീഷ്ണത. മനുഷ്യന്റെ തീഷ്ണത തെറ്റായ ഒരു ഭാവത്തിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. തന്റെ സ്വന്തമായത് അല്ലെങ്കിൽ തനിക്ക് പ്രിയമായത് തന്നിൽ നിന്നും എടുക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന കത്തുന്ന സ്നേഹത്തെ, വികാരത്തെ ദൈവത്തിന്റെ തീഷ്ണതയോടെ ഏകദേശം ഉപമിക്കാം. ഉദാഹരണത്തിന്, എന്റെ ഭാര്യയെ ആരെങ്കിലും കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചാൽ എനിക്കുണ്ടാകുന്ന ഭാവം, അതെ, എന്റെ സ്വന്തമായതിനെ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും കാത്തു സൂക്ഷിക്കുന്ന ആ ഭാവം. യെരുശലേം ദൈവത്തിന്റെ പട്ടണമാകുന്നു. ഇസ്രായേലിയർ തന്റെ ജനങ്ങളും തന്റെ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എതിർപ്പുകളെ, പീഡനങ്ങളെ കുറിച്ച് ദൈവത്തിനറിയാം. ആ കാര്യത്തിൽ അവിടുന്ന് തീഷ്ണതയുള്ളവൻ അത്രേ. 15 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത്, ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ അവർ അനർത്ഥത്തിനായി സഹായിച്ചതുകൊണ്ട് സ്വൈര്യമായിരിക്കുന്ന ജാതികളോട് ഞാൻ അത്യന്തം കോപിക്കുന്നു. ഞാൻ അല്പം മാത്രം കോപിച്ചിരിക്കെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം അവരെ ശിക്ഷിക്കുന്നത് ഒരു ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമാകുന്നു. പക്ഷേ ലോകത്തിലെ രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഉന്മൂലനാശമാകുന്നു ആഗ്രഹിക്കുന്നത്. ഇനിയും 16 വാക്യം ശ്രദ്ധിച്ചാട്ടെ, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ കരുണയോടെ യെരുശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്റെ ആലയം അതിൽ പണിയും, യെരുശലേമിന്മേൽ അളവ് നൂൽ പിടിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ കരുണയോടെ യെരുശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ജനത്തോട് കരുണയോടുകൂടെ ഇടപെടുവാൻ ദൈവം തിരിഞ്ഞു വന്നിരിക്കുന്നു. അവിടുന്ന് കരുണാസമ്പന്നനാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. യെരുശലേമിന്മേൽ അളവ് നൂൽ പിടിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിളിൽ ഒരു മനുഷ്യൻ അളവുകോൽ പിടിക്കുന്നതായോ അളവുനൂൽ പിടിക്കുന്നതായോ കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ കാര്യത്തിൽ ദൈവം നേരിട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നാണ്. ഈ ഭാഗത്ത് ഇസ്രായേൽ മക്കൾ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നിരിക്കുകയാണ്. ദൈവം വീണ്ടും തൻ്റെ ജനത്തിങ്കിലേക്ക് തിരിയുന്നു. അതെ, തങ്കലേക്ക് തിരിഞ്ഞു വന്ന ജനത്തിൻ്റെ അടുത്തേക്ക് ദൈവവും തിരിയുന്നു. യെരുശലേമിൽ സമാധാനം സ്ഥാപിക്കപ്പെടുന്നത് വരെ ഭൂമിയിൽ സമാധാനം ഉണ്ടാകില്ല എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും ഗ്രഹിക്കണം. ലോക സമാധാനത്തിൻ്റെ താക്കോൽ യെരുശലേമാകുന്നു. ഈ കഴിഞ്ഞ ചില വർഷങ്ങളായി അവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇത് വ്യക്തമാക്കുന്നില്ലേ? അസ്വസ്ഥതയാണ്, പക്ഷേ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു. സകലരും അവർക്കെതിരാകുന്ന അവസ്ഥ. ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ യെരുശലേം നിർണായകമാകുന്നു എന്ന അത് വ്യക്തമായ സത്യമത്രേ. 132-ാം സങ്കീർത്തനത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തൻ്റെ വാസസ്ഥലമായി ഇച്ഛിക്കുകയും ചെയ്തു. അതെന്നേക്കും എൻ്റെ വിശ്രാമം ആകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കിയാൽ ഞാൻ അവിടെ വസിക്കും. 78-ാം സങ്കീർത്തനം 67-ഉം 68-ഉം വാക്യങ്ങളിലും ഇതേ ആശയമത്രേ നാം കാണുന്നത്. എന്നാൽ അവൻ യോസഫിന്റെ കൂടാരത്തെ ത്യജിച്ചു, എഫ്രീം ഗോത്രത്തെ തിരഞ്ഞെടുത്തതുമില്ല. അവൻ യഹൂദാ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. ദൈവം പറയുന്നത് താൻ സ്നേഹിക്കുന്ന സ്ഥാനം യെരുശലേം ആകുന്നു എന്നത്രേ. യെരുശലേം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ അതിനെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന കാര്യം ഞാൻ തുറന്നങ്ങ് പറയുകയാണ്. ഇന്ന് അതെനിക്കൊരു ആകർഷണവും ഇല്ലാത്ത സ്ഥലമാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. രാഷ്ട്രീയമായി എനിക്കതിനോട് ഒരു താല്പര്യവുമില്ല. പക്ഷേ ഒരു ദിവസം ദൈവം അതിനെ അതിമനോഹരമായ ഒരു സ്ഥലമാക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ ശിക്ഷ ഇന്നും യെരുശലേമിന്റെ മേൽ ഉണ്ടെങ്കിൽ തന്നെ ദൈവം അതിനെ സ്നേഹിക്കുന്നു. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നീ ഇനിയും പ്രസംഗിച്ച് പറയേണ്ടത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. യഹോവ ഇനിയും സിയോനെ ആശ്വസിപ്പിക്കുകയും ഇനിയും യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഈ പറഞ്ഞത് ഭാവിയെക്കുറിച്ചുള്ളതാണ്. സെക്രിയാവിന്റെ ജനം ഓർത്തിരിക്കേണ്ട ഒരു മഹത്തായ സത്യം പ്രവാചകൻ അറിയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത്, തങ്ങൾ വിദൂര ഭാവിയിലേക്ക് നീണ്ടുകിടക്കുന്ന ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും അത്രേ ഇന്ന് പ്രവർത്തിക്കുന്നതെന്ന സത്യം ആ ജനങ്ങൾ ഗ്രഹിക്കും. ഇത്തരുണത്തിൽ നമുക്ക് നമ്മെ ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. നിത്യമായ മൂല്യമുള്ള എന്തെങ്കിലും ആകുന്നുവോ താങ്കളും ഞാനും ചെയ്യുന്നത്? അതെ സുഹൃത്തെ, താങ്കൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് ശേഷം താങ്കൾ ഇന്ന് ചെയ്യുന്നതിന് എന്തെങ്കിലും വിലയുണ്ടാകുമോ? 100 വർഷങ്ങൾക്ക് ശേഷമോ? 100,000 വർഷം കഴിഞ്ഞാലോ? താങ്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിത്യതയുടെ വെളിച്ചത്തിലാകുന്നുവോ? ഇത് നാം എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകുവാൻ. നമുക്കൊരൊറ്റ ആയുസേ ഉള്ളൂ. ഈ ആയുസിൽ നാം ചെയ്യുന്നത് മാത്രമാണ് നിത്യതയിൽ മുതൽക്കൂട്ട്. ഒന്നുകിൽ ഈ ആയുസ് പാഴാക്കുക, അല്ലെങ്കിൽ നിത്യത വരെ നിലനിൽക്കുന്ന അനുഗ്രഹീത പ്രവർത്തനങ്ങളുടെ ഉടമയാകുക. വളരെ ചിന്തിച്ച് വളരെ അധികം നാം അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കി വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ. നാം കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നിത്യതയുടെ വെളിച്ചത്തിൽ ആയിരിക്കണം. 100 വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും നാം സ്മരിക്കുന്ന മഹൽ വ്യക്തികളിൽ അനേകരും തങ്ങളുടെ അനുഗ്രഹീത മാതാപിതാക്കളുടെ ശരിയായ ശിക്ഷണത്തിൽ വളർത്തപ്പെട്ടതിനാൽ അത്രേ മനുഷ്യവർഗത്തിന് പ്രയോജനപ്പെട്ടത്. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എങ്ങനെങ്കിലും കുറെ പണമുണ്ടാക്കി സുഖമായി കഴിയണമെന്ന് മാത്രം ചിന്തിക്കുന്നവർ തങ്ങളുടെ ആയുസിനെ നരകക്കുഴിയിൽ അറിഞ്ഞുകൊണ്ട് വലിച്ചെറിയുകയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിത്യതയുടെ വെളിച്ചത്തിലാണോ നിങ്ങൾ ഇപ്പോഴത്തെ പരിശ്രമത്തെ കാണുന്നത്? അതോ ചില മാസങ്ങൾക്ക് ശേഷം വരുവാൻ പോകുന്ന പരീക്ഷയുടെ വെളിച്ചത്തിലാണോ? എങ്ങനെങ്കിലും ജയിക്കണം, ഒരു ജോലി കിട്ടി ജീവിച്ചു പോകണമെന്ന് മാത്രമാകുന്നു താങ്കളുടെ ചിന്തയെങ്കിൽ എല്ലാം തെറിക്കും എന്നോർക്കുക. ഒന്നും നിലനിൽക്കില്ല. സൈക്കിൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ ഞാൻ ചെന്നപ്പോൾ വളരെ കൗതുകം തോന്നി. നമ്മളൊക്കെ സുഖമായി ചവിട്ടിപ്പോകുന്ന സൈക്കിൾ ഉണ്ടാക്കുന്നത് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. പല ചെറുകിട കമ്പനിക്കാർ ഉണ്ടാക്കിയ പാർട്സുകളെല്ലാം ഒരുമിച്ച് ചേർത്താണ് നമുക്ക് ലഭിക്കുന്ന സൈക്കിൾ വെളിയിൽ വരുന്നത്. ഒരു കമ്പനിയിൽ ചിലപ്പോൾ സൈക്കിളിന് വേണ്ട കുറെ നട്ടുകൾ മാത്രമായിരിക്കും ഉണ്ടാക്കുന്നത്, വേറൊരാൾ ചില പൈപ്പുകൾ വളയ്ക്കുക മാത്രമായിരിക്കും ചെയ്യുന്നത്, മറ്റൊരാൾ സൈക്കിൾ വീലിനു വേണ്ടി ചെറിയ ചെറിയ കമ്പികൾ രൂപപ്പെടുത്തുക മാത്രമായിരിക്കും ചെയ്യുന്നത്. ഇനിയും ഞാൻ പറയട്ടെ, ആ വില കുറഞ്ഞ നട്ടുകൾ ഉണ്ടാക്കുന്ന ആൾ അത് ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ഓ, ഇതെന്ന കുറെ ഇരുമ്പ് കഷ്ണങ്ങൾ, പിന്നെ എൻ്റെ വയറ് പിഴയ്ക്കാനല്ലേ ഉണ്ടാക്കിയേക്കാം. അങ്ങനെയാണോ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ആ മനുഷ്യന്റെ മനസ്സിൽ മനോഹരമായ ഒരു സൈക്കിൾ ആയിരിക്കും കാണുന്നത്. അപ്രസക്തമെന്ന് തോന്നിയാൽ തന്നെ ഈ മനുഷ്യന്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന നട്ടില്ലാതെ സൈക്കിൾ പൂർണ്ണമാകില്ല. ആ നട്ട് നല്ല വിധത്തിൽ ഉണ്ടാക്കിയതുമായിരിക്കണം, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി നടക്കാൻ നമുക്ക് സാധിക്കില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, വില കുറഞ്ഞ നട്ടുകൾ ഉണ്ടാക്കുന്ന ആ മനുഷ്യൻ മനോഹരമായ ഒരു സൈക്കിൾ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. സുഹൃത്തെ, താങ്കളുടെ ഓരോ നിമിഷത്തെയും പ്രവർത്തനങ്ങൾ മനോഹരമായ ഒരു ഭാവി മുൻപിൽ കണ്ടുകൊണ്ടാണോ? അതെ, താങ്കൾക്ക് എന്തെങ്കിലും ഒക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല, സമൃദ്ധി ഉണ്ടാകുന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാനിവിടെ പറഞ്ഞത്. അനേകർക്ക് പ്രയോജനകരമായ, അനേകരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാക്കി തീർക്കുന്ന താങ്കളുടെ പ്രവർത്തനം, ഈ ആയുസ് കൊണ്ട് അവസാനിക്കാത്ത ഒരു ഭാവി, അതെ നിത്യത. താങ്കൾ ഇന്ന് ചെയ്യുന്ന ചെറിയ പണി, ആരും കാണാത്ത പ്രവർത്തനങ്ങൾ നിത്യതയിൽ മുതൽക്കൂട്ടാകും എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇതുവരെ നാം കണ്ടത് സക്കറിയാവിനുണ്ടായ ആദ്യത്തെ ദർശനമത്രേ. അത് BC 520 February 24 രാത്രിയിലാണ് കണ്ടത്. 1:18-19 വാക്യങ്ങളിൽ സക്കറിയാവിനുണ്ടായ രണ്ടാമത്തെ ദർശനമത്രേ നാം കാണുന്നത്. അതുകൂടി നമുക്കിന്ന് നോക്കാം. 18-19, ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ നാല് കൊമ്പ് കണ്ടു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഇവ എന്താകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ എന്നോട്, ഇവ യഹൂദയെയും ഇസ്രായേലിനെയും യെരുശലേമിനെയും ചിതറിച്ചു കളഞ്ഞ കൊമ്പുകൾ എന്നുത്തരം പറഞ്ഞു. നാല് കൊമ്പുകളുടെ ദർശനം ഒന്നായിട്ടും നാല് പണിക്കാരുടെ ദർശനം മറ്റൊന്നായിട്ടുമാകുന്നു ഞാൻ കണക്കാക്കുന്നത്. മിക്കവാറും വിശദ വ്യാഖ്യാനികളും ഈ രണ്ട് ദർശനങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒന്നായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. സക്കറിയാവ് നാല് കൊമ്പുകൾ കാണുന്നു. ഈ നാല് കൊമ്പുകളാണ് യെരുശലേമിനെയും യഹൂദയെയും ഇസ്രായേലിനെയും ചിതറിച്ചത്. അവ വടക്കേ രാജ്യത്തെയും തെക്കേ രാജ്യത്തെയും ചിതറിച്ച് കളഞ്ഞു. ജാതികളുടെ ഒരു ഭരണാധിപനെ കാണിക്കുന്നതാണ് ഒരു കൊമ്പ്. ദാനിയേൽ പ്രവചനം 7:24 വാക്യത്തിൽ നാം ഇത് കാണുന്നുണ്ട്. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു എന്ന് നാം വായിക്കുന്നു. വീണ്ടും വെളിപാട് പുസ്തകം 17:12 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ചൊരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. നാം കണ്ട ഈ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. കൊമ്പുകൾ ജാതീയ ലോകശക്തികളെ പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ട് സക്രിയാവ് കണ്ട ഈ നാല് കൊമ്പുകൾ നാല് ജാതീയ ലോകശക്തികളെ കാണിക്കുന്നു. ഇനിയും നമുക്ക് ഒന്ന് നോക്കാം, അതാരാകുന്നു എന്ന് നോക്കാം. ഇസ്രായേലിനെ ചിതറിച്ച നാല് ലോകശക്തികൾ ബാബിലോൺ, മേദ്യ, പാർസ്യ, ഗ്രീസ്, റോം എന്നിവയാണ്. രസകരമായ കാര്യം എന്തെന്നാൽ, അടുത്ത ദർശനത്തിൽ ഈ നാല് കൊമ്പുകളെ കൈകാര്യം ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച് ദൈവം വ്യക്തമാക്കുന്നു. ലോകത്തെ കിടുകിട വിറപ്പിച്ച സാമ്രാജ്യങ്ങളും അതിൻ്റെ അധിപന്മാരും മണ്ണോട് മണ്ണ് ചേർന്നു. ഒരു കാലത്ത് ശക്തരെന്ന് കണ്ടവർ മറ്റൊരു ശക്തി വന്നപ്പോൾ ഒന്നുമില്ലാത്തതായി തീർന്നു. അവർ നേടിയതെല്ലാം എല്ലാവരും അനുഭവിച്ചു. അതേസമയം നിത്യതയുടെ നിഴലിൽ ജീവിതം നയിച്ചവർ ഇന്നും ശക്തരായി തന്നെ നിൽക്കുന്നു. ഒരുപക്ഷെ അവർ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു കാണും. പക്ഷേ അവരുടെ പേരുകൾ കേൾക്കുന്നത് തന്നെ മനുഷ്യർക്ക് ഉത്തേജനം നൽകുന്നതാണ്, ആവേശം നൽകുന്നതാണ്. മാത്രമല്ല, ദൈവസന്നിധിയിൽ അവർ മാനിക്കപ്പെടുവാൻ പോകുന്ന സുദിനം ആസന്നമായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവിടുത്തെ മക്കളായി ജീവിച്ച ഏവരും അങ്ങനെ മാനിക്കപ്പെടും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ അപ്രകാരം മാനിക്കപ്പെടുവാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണോ എന്ന് പറഞ്ഞാൽ, താങ്കൾ ദൈവകരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തെ സമർപ്പിച്ച് ദൈവത്താൽ മാനിക്കപ്പെടുവാൻ തക്കതായ ഒരു വ്യക്തിയായി തീർന്നിട്ടുണ്ടോ?